2022 ഏപ്രിൽ 17 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ കേരള പേജിൽ നിന്ന് വായിക്കുന്നത് അശ്വതി. ADGP വിഷുവാഘോഷത്തിൽ അനങ്ങിയത് മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ തിരുവനന്തപുരം. പോലീസ് ആസ്ഥാനത്ത് നിന്ന് സംസ്ഥാനമാകി ക്രമസമാധാനം പരിപാലിക്കേണ്ട അഡീഷണൽ DGP വിജയ് സാക്കറെ വാരാന്ത്യങ്ങളിൽ കൊച്ചിയിലായിരിക്കും. വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് കൊച്ചിയിലേക്ക് വണ്ടി കയറും. തിങ്കളാഴ്ചയാണ് മടക്കം. പോലീസിലെ ഉന്നതരും വിരമിച്ച ഉന്നതരും മുൻ ചീഫ് സെക്രട്ടറിയും ഒക്കെയുള്ള ആഘോഷ പാർട്ടിയാണ് അജണ്ട. വിശുദ്ധനത്തിൽ പാലക്കാട് ആദ്യ കൊലപാതകമുണ്ടായപ്പോൾ സാക്കറെ കൊച്ചിയിൽ ആഘോഷത്തിലായിരുന്നു. ഉന്നത തലത്തിൽ യാതൊരു യോഗവും ജാഗ്രതാ മുന്നറിയിപ്പും ഉണ്ടായില്ല. ഇന്നലെ രണ്ടാം കൊലപാതകം നടക്കുമ്പോഴും അദ്ദേഹം കൊച്ചിയിൽ തന്നെയായിരുന്നു. പ്രതികാര കൊലപാതകത്തിന് സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് വിഭാഗം DGPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. മുഖ്യമന്ത്രി DGP അനിൽകാന്തിനെ വിളിച്ച് ക്രമസമാധാന ചുമതലയുള്ള ADGP എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ അവധിയിലാണെന്നായിരുന്നു മറുപടി. മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശം വന്നതോടെയാണ് പാലക്കാട്ടേക്ക് പോവാൻ സാക്കറെ തയ്യാറായത്. സാക്കറയുടെ നടപടിയിൽ മുഖ്യമന്ത്രി അതൃപ്തി അറിയിക്കുകയും ചെയ്തു. ആലപ്പുഴയിൽ ഇരട്ട കൊലപാതകമുണ്ടായപ്പോഴും സാക്കറെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയിരുന്നു. ചെറിയ സമയത്തിനകം പ്രതികാരമായി രണ്ടാമത്തെ കൊലപാതകം ഉണ്ടാകുമെന്ന് ഒരു സൂചനയും ഇല്ലായിരുന്നെന്നും വിവരം കിട്ടിയെങ്കിൽ തടയാനാവുമായിരുന്നുവെന്നും പരസ്യമായി പറഞ്ഞ് സ്വയം അപഹാസ്യനാവുകയായിരുന്നു. ഉത്തരദക്ഷിണ മേഖലകളിൽ ക്രമസമാധാന ചുമതലയിൽ രണ്ട് അഡീഷണൽ DGPമാരുണ്ടായിരുന്ന ശാസ്ത്രീയ സംവിധാനം പൊളിച്ചടിക്കുകയാണ് സംസ്ഥാനത്താകെ അധികാര പരിധിയോടെ സാക്കറെ DGP അനിൽകാന്തിനെ തൊട്ടുതാഴെ പ്രതിഷ്ഠിച്ചത്. പോലീസ് ആസ്ഥാനത്തിരുന്ന് വിദൂര ജില്ലകൾ നിയന്ത്രിക്കാൻ സാക്കറയ്ക്കാവുന്നില്ല. ജില്ലകൾ SPമാരുടെ സാമ്രാജ്യമായി മാറിയിരിക്കുകയാണ്. 4 പോലീസ് ജില്ലകൾക്ക് റേഞ്ച് DIGയും അവരുടെ മേൽനോട്ടത്തിന് സോണൽ IGമാരും അതിനുമേൽ ഉത്തരദക്ഷിണ മേഖല ADGPമാരും ഉണ്ടായിരുന്നു. ഈ മേൽനോട്ട സംവിധാനം പൊളിച്ചടുക്കി തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കമ്മീഷണറായി IGയെ നിയമിച്ചു. റേഞ്ചിൽ DIGമാരെ നിയമിച്ചു. സോണൽ IGമാർക്കാവട്ടെ സിറ്റികളുടെ നിയന്ത്രണം ഇല്ലാതാക്കി. ഇൻസ്പെക്ടർ SHO വന്നതോടെ യുവ SAമാർ ഒതുക്കപ്പെട്ടു. 10 വർഷം വരെ SA ആയിരുന്ന ശേഷം ഇൻസ്പെക്ടർമാരായവരെ സ്റ്റേഷനിൽ കൊണ്ടെത്തി SAയുടെ ജോലി ചെയ്യിപ്പിക്കുന്നു. സ്റ്റേഷനുകൾ തമ്മിൽ ഏകോപനമില്ലാതായി. 9 സ്റ്റേഷനുകളുടെ മേൽനോട്ടത്തിന് ഒരു DYSP ഉണ്ടെങ്കിലും മേൽനോട്ടം പേരിന് മാത്രം. വിലാപയാത്രയിൽ ആയിരങ്ങൾ. പാലക്കാട് STPI പ്രവർത്തകൻ എലപ്പുള്ളി സ്വദേശി സുബൈറിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ പങ്കെടുത്ത 1000ലധികം പേർ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് വിലാപയാത്ര ആരംഭിച്ചത്. 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങളും കാറുകളും അനുഗമിച്ചു. പാറ എലപ്പുള്ളി കുപ്പിയോടുള്ള വീട്ടിലേക്ക് നഗരത്തിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരമുണ്ട്. വിലാപയാത്ര കടന്നുപോയ റോഡിന്റെ ഇരുഭാഗത്തും അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേർ തടിച്ചുകൂടിയിരുന്നു. വൈകിട്ട് 4ഓടെയാണ് മൃതദേഹം എലപ്പുള്ളിയിലെ വീട്ടിലെത്തിച്ചത്. പോലീസിന്റെ വൻ അകമ്പടിയോടുകൂടിയായിരുന്നു വിലാപയാത്ര. പൊതുദർശനത്തിലും നാട്ടുകാർ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വൻ ജനക്കൂട്ടം എത്തിയിരുന്നു. 6:30 എലപ്പുള്ളി എരാഞ്ചേരി ജുമുഅത്ത് പള്ളിയിൽ മൃതദേഹം സംസ്കരിച്ചു. ശ്രീനിവാസനെ കൊല്ലാൻ 3 ബൈക്കിൽ 6 പേർ. പാലക്കാട് RSS മുൻ ശാരീരിക് ശിക്ഷക് പ്രമുഖ് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്താനായി കൊലയാളി സംഘം എത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. 3 ഇരുചക്ര വാഹനങ്ങളായി എത്തിയ 6 സംഘമാണ് ശ്രീനിവാസന്റെ SKS ഓട്ടോസ് എന്ന സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ചു കയറി വെട്ടി പരിക്കേൽപ്പിച്ചത്. മേലാമുറി ഭാഗത്തു നിന്നാണ് 3 വാഹനങ്ങളും എത്തിയത്. 2 ബൈക്കിലും 1 സ്കൂട്ടറിലുമാണ് എത്തിയത്. പിന്നിലിരിക്കുന്നവർ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല. ഇവരുടെ ബൈക്കിന്റെ നമ്പർ ഉൾപ്പെടെ കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാർ വാടകയ്ക്കെടുത്തത് സുബൈറിന്റെ അയൽവാസി. പാലക്കാട് സുബൈറിന്റെ കൊലയാളികൾ രക്ഷപ്പെട്ട KL9AQ7901 എന്ന Alto 800 കാർ കഞ്ചിക്കോട് ഹൈവേയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ പ്രദേശവാസി രമേഷ് കുമാർ രാത്രി 10 മണിയോടെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. K കൃപേഷ് എന്നയാളുടെ പേരിലുള്ളതാണെങ്കിലും കുറച്ചു വർഷങ്ങളായി അലിയാർ എന്നയാളാണ് കാർ ഉപയോഗിക്കുന്നത്. അലിയാർ കാർ വാടകയ്ക്ക് നൽകാറുണ്ട്. കുടുംബത്തോടുള്ള ക്ഷേത്ര ദർശനത്തിന് എന്ന് പറഞ്ഞാണ് സുബൈറിന്റെ അയൽവാസിയായ BJP പ്രവർത്തകൻ രമേശൻ അലിയാറിൽ നിന്ന് കാർ വാടകയ്ക്കെടുത്തത്. ഇയാൾ ഒളിവിലാണ്. അക്രമി സംഘമെത്തിയ വെള്ളഹ്യുണ്ടായ ഇയോൺ കാർ 5 മാസം മുമ്പ് കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റേതാണെന്ന് ഭാര്യ അർഷിതയും അച്ഛൻ അറുമുഖനും സ്ഥിരീകരിച്ചു. സഞ്ജിത്ത് മരിക്കുന്നതിന് 15 ദിവസം മുമ്പാണ് കാർ അറ്റകുറ്റപ്പണിക്കായി വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയത്. 30,000 രൂപ ചെലവ് വരുന്നതിനാൽ കാർ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചില്ല. സഞ്ജിത്ത് മരിച്ച ശേഷം കാറിനെ കുറിച്ച് അറിയില്ല എന്ന് സഞ്ജിത്തിന്റെ ഭാര്യ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇരു കാറുകളും ഉപയോഗിച്ചിരുന്ന ആളുകളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. 2 വർഷം മുമ്പ് തുടങ്ങിയ സംഘർഷം. പാലക്കാട് 2 വർഷം മുമ്പായ വാഹനാപകടവുമായി ബന്ധപ്പെട്ട എലപ്പുള്ളി മേഖലയിൽ RSS STPI സംഘർഷം തുടങ്ങിയത്. RSS പ്രവർത്തകനായ സഞ്ജിത്തിന്റെ ബൈക്ക് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ ബൈക്കുമായി കൂട്ടിയിടിച്ചിരുന്നു. സംഘർഷത്തിന് തുടർച്ചയായ സഞ്ജിത്തിന്റെ ചായക്കട STPI പ്രവർത്തകൻ തീവച്ച് നശിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് 1 വർഷം മുമ്പ് STPI പ്രവർത്തകൻ സക്കീർ ഹുസൈനെ വെട്ടേറ്റത്. ഇതിന് പ്രതികാരമായാണ് 2021 നവംബർ 15 RSS പ്രവർത്തകൻ സഞ്ജിത്തിനെ ഭാര്യയുമായി ബൈക്കിൽ പോകവെ മമ്പ്രത്ത് വെച്ച് വെട്ടിക്കൊന്നത്. അക്രമികൾ ഉപയോഗിച്ച കാർ മണിക്കൂറിനുള്ളിൽ തമിഴ്നാട്ടിലെത്തിച്ച് പൊളിച്ചു മാറ്റിയത് പോലീസിനെ ഞെട്ടിച്ചു. ആഴ്ചകൾക്ക് ശേഷമാണ് സഞ്ജിത് വധക്കേസിലെ പല പ്രതികളെയും പോലീസിന് പിടികൂടാനായത്. ഇവരെല്ലാം SDPI പ്രവർത്തകരായിരുന്നു. സഞ്ജിത് കൊല്ലപ്പെട്ട 4 മാസത്തിന് ശേഷമാണ് SDPI പ്രവർത്തകനായ സുബൈറിനെ വെട്ടിക്കൊന്നത്. സഞ്ജിത് വധത്തിന്റെ പ്രതികാരമാണ് ഈ കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അഭിമന്യു കേസ് പ്രധാന പ്രതികൾ കീഴടങ്ങി. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കുത്തിക്കുന്ന പ്രതികളെ യഥാസമയം പിടികൂടുന്നതിലും പോലീസ് പരാജയപ്പെട്ടു. 2018 ജൂലൈ 2 SDPIയുടെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടുകാർ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത്. ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും ഉൾപ്പെടെ പ്രതികളായ 20 പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും പ്രധാന പ്രതികൾ ഒളിവിൽ പോയി. അഭിമന്യുവിന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കിയതായി പറയുന്ന നെട്ടൂർ സ്വദേശി സഹൽ ഹംസയെയും പിടിച്ചു നിർത്തിയ 2 പ്രതി മുഹമ്മദ് ഷാഹിമിനെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. കോവിഡ് കാലത്ത് ഒളിവിൽ തുടരാൻ നിവൃത്തിയില്ലാതെ 2020 ജൂൺ 18 കർണാടകയിൽ നിന്നെത്തി സഹൽ കീഴടങ്ങുകയായിരുന്നു. മുഹമ്മദ് ഷാഹിം 2019 നവംബറിൽ കീഴടങ്ങി. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ പ്രതിയും ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടിരുന്നു. April 20 നിരോധനാജ്ഞ. പാലക്കാട്. 2 കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ മതവിദ്വേഷകരമായ സാഹചര്യം മുന്നിൽ കണ്ട പാലക്കാട് ജില്ലാ പരിധിയിൽ April 20 വൈകിട്ട് 6 വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പൊതുസ്ഥലങ്ങളിൽ 5 അതിലധികമോ പേർ ഒത്തുചേരാൻ പാടില്ല. പൊതുസ്ഥലങ്ങളിൽ യോഗങ്ങളോ പ്രകടനങ്ങളോ ഘോഷയാത്രകളോ പാടില്ല. അതും വിലക്കി. അവശ്യ സേവനങ്ങൾക്കും ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കും ഉത്തരവ് ബാധകമല്ല. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കെ മണികണ്ഠനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേരളത്തിലെ ക്രമസമാധാന നില തകർന്നു. വി മുരളീധരൻ, തിരുവനന്തപുരം. കേരളത്തിലെ ക്രമസമാധാന നില തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ അവസാന ഉദാഹരണമാണ് പാലക്കാട് പട്ടാപ്പകൽ RSS പ്രവർത്തകനെ വെട്ടിക്കൊന്നത് എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു. മുഖ്യമന്ത്രി നേരിട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ പോലീസ് കുത്തഴിഞ്ഞുവെന്നത് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സംഘടന പട്ടാപ്പകൽ നാട്ടിൽ ആൾക്കാരെ വെട്ടിക്കൊല്ലുന്ന സ്ഥിതി ആപത്കരമാണ്. ഇത് തടയാനുള്ള ഉത്തരവാദിത്തം പോലീസിനാണെന്നും മുരളീധരൻ പറഞ്ഞു. പിണറായി ഭരണത്തിൽ സാധാരണക്കാരന്റെ ജീവൻ അപകടത്തിൽ കുടികുന്നിൽ. തിരുവനന്തപുരം. പിണറായിയുടെ ഭരണത്തിൽ സാധാരണക്കാരന്റെ ജീവൻ ഏത് നിമിഷവും ഏതെങ്കിലും ക്രിമിനലിന്റെ കത്തിമുണയിലെ ഗുണ്ടാ ആക്രമണങ്ങളിലോ ഇല്ലാതാക്കാമെന്ന അവസ്ഥയാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് MP പ്രസ്താവിച്ചു. പോലീസ് സംവിധാനത്തെ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ എസ്കോട്ടിലൊഴികെ മറ്റൊരിടത്തും കാണാനാകില്ല. SDPIക്കും RSSനും അഴിഞ്ഞാടാനുള്ള അവസരമാണ് പ്രീണന നയത്തിലുള്ള പിണറായി ഒരുക്കിക്കൊടുത്തതെന്നും അദ്ദേഹം ആരോപിച്ചു.